ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു പി കെ സ്പീക്സ് മലയാളം. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് വന്നിട്ടുള്ളത്. സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളുകളെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുമാതിരി ആളുകൾക്ക് ഇത് ചർച്ച ചെയ്ത വിഷയമായിരിക്കുമെങ്കിലും ഞാൻ എനിക്ക് പറയാതെ വയ്യ. കാര്യം എന്താ വെച്ചാൽ, ഇത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവരുടെയും ഫേസ്ബുക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങളെല്ലാവരും ഫേസ്ബുക്ക് തുറന്നു നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. എല്ലാവരും നോക്കൂ. എന്നിട്ട് ഇതിൽ ഫ്രണ്ട്സിൽ നിങ്ങളുടെ നിങ്ങളറിയാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്കിൽ വരുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ എനിക്ക് ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചിട്ട് നിങ്ങൾ അയക്കുന്നു, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ വീണ്ടും അയക്കുന്നു, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് 2-3 പേര് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അവരുടെ പോസ്റ്റിൽ ഇട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം സത്യമാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോടുകൊണ്ട് ചോദിച്ചത്. കാര്യം എല്ലാവരുടെ അവസ്ഥ തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഫ്രണ്ട്സ് നമുക്ക് റിക്വസ്റ്റ് തരുമ്പോൾ നമ്മൾ നോക്കും ഇത് ആരുടെയെങ്കിലും മ്യൂച്വൽ ഫ്രണ്ടാണോ എന്ന്. അപ്പോൾ നമുക്കറിയാൻ പറ്റും അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മ്യൂച്വൽ ഫ്രണ്ടാണെന്ന്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ഇതിന് ശേഷമാണ് ഈ വരുന്ന ആളുടെ ഒരു പ്രകടനം നമ്മൾ അനുഭവിക്കാൻ പോണത്. അതായത് ഇയാൾ ഇയാൾക്ക് വേണ്ട പോസ്റ്റുകളൊക്കെ ഇയാൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം നമുക്ക് ടാഗ് ചെയ്യുന്നു, നമ്മുടെ പേജിൽ കൊണ്ടിടുന്നു. ഇതൊക്കെയാണ് പുതിയ ട്രെൻഡിങ് പരിപാടികൾ. അപ്പം ഞാനത് നോക്കി, കുറേ നോക്കി കഴിഞ്ഞപ്പോൾ പലരുടെയും വരുന്നുണ്ട് ഇങ്ങനെ. പിന്നെ നമ്മളതിനെ ഹൈഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഹൈഡ് ചെയ്തിടും. ഇതൊക്കെയാണ് സംഭവിക്കുക. അടുത്തതായി ഈ ഫ്രണ്ടിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രണ്ട് നേരെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ പോയി തപ്പിയെടുത്ത് അയാൾക്ക് ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയക്കും. അപ്പോൾ അയാൾ നോക്കുമ്പോൾ എന്താ, അയാൾ ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി ആയേക്കാം, നമുക്കറിയുന്ന ആളായിരിക്കാം. അയാൾ നോക്കുമ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ടാണ്, അപ്പോൾ ശരിയെന്ന് ആക്സെപ്റ്റ് ചെയ്തേക്കാന്ന് ചോദിച്ചാൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അയാളുടെ പേജിലും ഇങ്ങനെ തന്നെ സംഭവങ്ങൾ അയാൾക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടിടുന്നു. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാത്ത ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റിക്വസ്റ്റ് വരുന്നു, റിക്വസ്റ്റ് അല്ല ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഞാനപ്പോൾ അതാണ് നോക്കിയത്. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് എനിക്കറിയുന്ന ആളല്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ മ്യൂച്വൽ ഫ്രണ്ടാണ് ഇയാൾ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, എടാ ഇത് ആരാണ് ഈ ആൾ, എനിക്കറിയില്ലല്ലോ. അപ്പോൾ അവൻ പറയാം എനിക്കും അറിയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, എവിടുന്നോ വന്നതാണ്, നമുക്കറിയാത്തൊരു ഫ്രണ്ടാണ്, നമുക്ക് റിക്വസ്റ്റ് അയക്കുന്നു, നമ്മൾ വഴി നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും റിക്വസ്റ്റ് അയക്കുന്നു, അവരൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഒരു ഫ്രണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിലും ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട്. നമ്മളെന്തിനാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്? നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. നമ്മളല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. നമ്മൾ കുറച്ച് സംഭവങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ടാവാം, നമ്മളൊരു പിക്ക് ഇടുണ്ടാവാം, നമ്മളെന്തെങ്കിലും പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അതുണ്ടാവാം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളതിലെന്താണ്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. അത് തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ ഇടയ്ക്കാണ് വേറൊരാൾ വന്ന് കണക്റ്റ് ആവുന്നത്. നമ്മളൊരിക്കലും ഒരാളെ പറ്റിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടല്ലോ ഒരു ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയക്കുക. കാര്യം നമുക്കറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് അയക്കാൻ കുഴപ്പമില്ല. ഇതൊക്കെ മറികടക്കാൻ വരുന്നതിന് മാർഗം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എങ്കിലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അങ്ങനെ അറിയാത്തൊരു ഫ്രണ്ടിനെ നമ്മൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അത് നമ്മൾ ആ ഫ്രണ്ടിനെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതല്ല, ഭാവിയിൽ ഈ ഫ്രണ്ട് എന്തൊക്കെയാണ് ചെയ്തു വെക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സത്യം. ഇങ്ങനെ പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെപ്പറ്റി ജിസ്മയ്ക്ക് എന്തോ പറയാനുണ്ട്, എന്താ നോക്കാം.
നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള എന്നാൽ പിന്നെ ആരോ നിലനിർത്തില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മുടെയൊക്കെ ഫേസ്ബുക്കിലത്തെ പല ഫ്രണ്ട്സും. നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ചിലരുടെയൊക്കെ പ്രൊഫൈലിൽ പറയുന്നത് വല്ല പൂവൊക്കെ ആയൊക്കെ ആയിരിക്കും. ചിലർ ഏതെങ്കിലും എന്താ നടിമാരുടെ ഫോട്ടോ ആയിരിക്കും, ചിലർ നയൻതാര, ചിലർ കജൽ അഗർവാൾ. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാ ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ ഫേക്ക് പ്രൊഫൈലാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ചിലരങ്ങനെ ആയിരിക്കത്തില്ല, ഒറിജിനൽ പ്രൊഫൈലൊക്കെ തന്നെയായിരിക്കും. എന്നിരുന്നാലും നമ്മളോട് ചോദിക്കാതെ അനാവശ്യമായിട്ട് നമ്മളെ ടാഗ് ചെയ്ത് നമ്മളുടെ പ്രൊഫൈലിൽ കുറേ ജങ്ക് ഫയൽസ് കൊണ്ടിടുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ആൾക്കാർ. ചിലരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, കാരണം ഭയങ്കര ജെനുവിനായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഡെയിലി നമുക്ക് എന്താ പറയുക, മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്, നല്ല നല്ലത് വിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ത് പോസ്റ്റ് ചെയ്താലും അതിൻ്റെ ഇടയിൽ വന്നിട്ട് അനാവശ്യം പോസ്റ്റ് ചെയ്യുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ, ഈ പറഞ്ഞ കൂട്ടര് ചിലർ ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ളവരാണ്. കാരണം അവരെ കൊണ്ട് നമുക്ക് ഡെയിലി, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഡെയിലി ഇങ്ങനെ മെസ്സേജസ് അയക്കുന്ന ആൾക്കാരുണ്ട്, ഡെയിലി മോർണിംഗ് മെസ്സേജസും വിഷസും ഒക്കെ അയക്കുന്ന. അങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. രാവിലെ തന്നെ അവരുടെ ഒരു പോസിറ്റീവ് മെസ്സേജൊക്കെ വായിച്ചിട്ട് നമ്മൾ എണീക്കുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ അങ്ങനെയുള്ള കൂട്ടർ പറഞ്ഞ പോലെ ഇറ്റ്സ് ലൈക്ക് വെരി വെരി നൈസ്. അല്ലാത്തുള്ള കുറച്ച് പേരുണ്ട്, ഈ പറഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല, ഉപദ്രവം മാത്രം ചെയ്യുന്ന. എന്തായാലും നല്ലതായിട്ടുള്ള ആൾക്കാരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തതിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത് ആക്ച്വലി എനിക്കും അറിഞ്ഞൂടാ.
അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മ്യൂച്വൽ ഫണ്ട് വഴി വരുന്ന ഒരു ഫ്രണ്ടിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന നല്ല കാര്യമാണ്. പക്ഷേ ആ ആളെ പറ്റി ഈ മ്യൂച്വൽ ഫ്രണ്ടിനോട് കൂടി ഒന്ന് വിളിച്ച് ചോദിച്ചേക്കുക, അത് ഇങ്ങനെ ഒരാളുണ്ട്. അല്ലാതെ എപ്പോഴും എല്ലാവർക്കും പ്രാക്ടിക്കലായിക്കോളണമെന്നില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചാൽ നല്ലതാണ്. നമുക്ക് ഇനിയുള്ളത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ്, പേര് അശ്വതി എന്നാണ്. അശ്വതിക്ക് പറയാനുള്ള വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്, അതൊന്ന് കേട്ടു നോക്കിയാലോ.
ഹായ് മൈ ഫ്രണ്ട്സ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് പേർക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ബുള്ളിയിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ പബ്ലിക് ഫിഗറാണ്, അപ്പോൾ നമ്മുടെ ഐ ഡി എന്ന് വെച്ചാൽ എല്ലാവരും, ഞാൻ എൻ്റെ ഒരു ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പബ്ലിക് അക്കൗണ്ടാണ്. സോ അതിൽ നിന്ന് നമുക്ക് വരുന്നവരെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല, നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ വരുന്ന ആൾക്കാരെയൊന്നും. അപ്പോൾ വേറൊരാൾക്ക്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടല്ല, എനിക്കറിയുന്ന ഒരാൾക്ക് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയയ്ക്കുക, അപ്പോൾ ആ കാണുന്ന വ്യക്തി നോക്കുമ്പോൾ ആ അശ്വതിയുടെ ഫ്രണ്ടാണ്, മ്യൂച്വലാണ്, കുഴപ്പമില്ല, അപ്പോൾ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് അവർ അപ്രൂവ് ചെയ്ത് പോകുന്നു. പിന്നെ ഇവർ മെസ്സേജ് അയക്കണേനെ ചിലപ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് പോകുന്നു, പക്ഷേ പിന്നീട് വന്ന മെസ്സേജുകൾ അത് നല്ലൊരു മെസ്സേജ് ആയിരിക്കില്ല. അപ്പോൾ അത് പ്രശ്നമാകുന്ന നമുക്കാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് പേർക്ക് ഇപ്പോൾ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു വേളയിൽ എനിക്ക് ഇതാണ് ഇപ്പോൾ സംസാരിക്കാനുള്ളത് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോയി പെടാതിരിക്കുക. ഫേക്ക് ഐ ഡീസ് ഒരുപാടുണ്ട്, അതുമാത്രമല്ല നമ്മുടെ ഫ്രണ്ടാണെന്ന വ്യാജേന ബാക്കിയുള്ളവർ പറ്റിക്കപ്പെടുന്നതും ഉണ്ട്. അതുമാത്രമല്ല നമുക്ക് തന്നെ, നമുക്കും അതൊരു ഇൻസൾട്ടാണ്, ബിക്കോസ് നമ്മുടെ പേരിലാണ് അവർ മെസ്സേജ് അയക്കുന്നത്, നമ്മുടെ ഫ്രണ്ടാണ് എന്ന രീതിയിലാണ് മെസ്സേജ് അയക്കുന്നത്. അതിന് അത് എന്തൊക്കെ മെസ്സേജ് ആണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ മെസ്സേജ് അല്ല, മെസ്സേജ് ആയിക്കോട്ടെ, പിക്ചേഴ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഷെയർ ചെയ്യുന്നതായിക്കോട്ടെ, മേ ബി അത് ബാഡ് കണ്ടൻസ് ഉണ്ടാവാം. സോ അതിൽ നിന്നൊക്കെ മാക്സിമം നമ്മളൊന്ന് കരുതൽ വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്.
ഞാനിതിനെപ്പറ്റി എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ജോയ് ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അപ്പം ഞാൻ ആളായിട്ട് ഒന്ന് സംസാരിക്കാം, എന്താണ് എല്ലാവരും പറയുന്നത് അത് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ ജോയിക്ക് എന്തെങ്കിലും നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ജോയ്, ഹലോ ജോയ്.
ഹലോ പപ്പൻസ്,
ജോയ് ഇപ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ തകർക്കുകയാണെന്ന് നമുക്കറിയാം, തിരക്കാണെന്നറിയാം. എന്താണ് പുതിയ പരിപാടികൾ?
കൃഷ്ണൻകുട്ടി പണി തുടങ്ങി.
ഇപ്പൊ പണി തുടങ്ങി,
കോവിഡിന് ശേഷം കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞ ഒരു സിനിമ.
നല്ല കാര്യം, നല്ല കാര്യം. നമ്മള് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താന്ന് വെച്ചാല്, നമ്മള് ഫേസ്ബുക്കിൽ അനാവശ്യമായിട്ട് കയറി കൂടുന്ന നമ്മൾ പോലും അറിയാത്ത ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ
പറ്റിയിട്ടാണ്.
വല്ലാത്തൊരു പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാല്, പലരും പറയുന്നുണ്ട് അതൊരു ഒരു ബുദ്ധിമുട്ടാണ്, നമ്മുടെ പേജിലൊക്കെ ആരെങ്കിലും കൊണ്ട് ടാഗ് ചെയ്യുന്നു, പല പല സംഭവങ്ങൾ അറിയാലോ, ഇപ്പോഴത്തെ വിശേഷങ്ങൾ അറിയാലോ.
മാർക്കറ്റിംഗ് ആണ് സുപ്രധാനമായ പരിപാടികൾ. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നിൽക്കുന്നുണ്ട്, എനിക്ക് വരുന്ന ഈ പറഞ്ഞ ഇൻവിറ്റേഷൻസ് ഒക്കെ അല്ലെങ്കിൽ റിക്വസ്റ്റുകളൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. കാരണം ഓക്കെ, നമുക്ക് ഒരു മെമ്പർ കൂടുന്ന അവസ്ഥയാണല്ലോ, അത് പേജിലേക്കായാലും ഒക്കെ. പക്ഷേ ഇതിൽ കൂടുതൽ ആൾക്കാരും ഫേക്കാണ് എന്നറിഞ്ഞത്. എന്നെ തന്നെ ഈ പല ഫേസ്ബുക്കിന്റെ മാർക്കറ്റിംഗ് ഏജൻസിൽ വിളിച്ച് ചോദിക്കാറുണ്ട്, എപ്പോൾ നമുക്ക് പേജിൽ ലൈക്ക് കൂട്ടിത്തരാം, ഇത്ര രൂപ അടക്കേണ്ടി വരും എന്നൊക്കെ ചോദിച്ചു. ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടുന്ന വ്യക്തികളൊക്കെ ഫേക്കാണ്. നമുക്ക് നോക്കുമ്പോൾ ലൈക്ക് ഉണ്ടാവും, അത് ബംഗാളിയോ ഗുജറാത്തിയോ ഒക്കെ ആയിരിക്കാം ആ പേരിലുള്ളത്.
ഇല്ല,
ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, അപ്പൊ ഞാന് ഈ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ പറയും, ഇപ്പോ രസമുള്ള ഈ പറഞ്ഞ ഡേറ്റിംഗ് സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്റെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടുന്ന പരിപാടിയാണ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡേറ്റിംഗ് സൈറ്റുകളെ കുറിച്ചൊന്നും വലിയ അറിവുള്ള ആളല്ല, പുതിയ തലമുറയെ പോലെ. അപ്പൊ ഞാന് അത്തരത്തിലൊരു ഡേറ്റിംഗ് സൈറ്റ് ഇതിനക്ക് ആഡ് ആയി. എങ്ങനെയോ അപ്പൊ എല്ലാ ദിവസങ്ങളിലും എനിക്ക് ഒരു 20-40 ഈ പറഞ്ഞ ഇൻവിറ്റേഷൻസ് വരുന്നുണ്ട്, റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കും, ഓക്കെ, ഒരു 750 ആകുമ്പോൾ ഞാൻ നോക്കിയിട്ട് കൊള്ളാം, നമ്മുടെ എറണാകുളമാണോ കൊല്ലമാണോ അല്ലെങ്കിൽ കൊച്ചിയാണോ ഒക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് കുറച്ചുപേരൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ ഇവരെ കുറിച്ച് കൂടുതൽ നമ്മൾ അന്വേഷിക്കാൻ ഒന്നുമില്ല. അങ്ങനെ കൂട്ടത്തിലുണ്ടായ ഒരു രസകരമായ ഒരു സംഭവമാണ്, ഒരു പെൺകുട്ടിയുടെ പേരിലുള്ള ഒരു ഒരു റിക്വസ്റ്റ് എനിക്ക് വന്നു. സ്വാഭാവികമായിട്ട് പെൺകുട്ടികളുടെ റിക്വസ്റ്റ് ഉത്തരവ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, ആരായിരിക്കാം പറയുന്നതായിട്ട്. അപ്പൊ എങ്കിലും ഞാൻ അങ്ങോട്ട് മെസ്സേജുകൾ അയക്കാറില്ല, കാരണം ഭയമാണ്, വെറുതെ എന്തിനാ പടി പിടിക്കുന്നു വെച്ചിട്ട്. അപ്പൊ ഈ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത ശേഷം എനിക്ക് തിരിച്ചപ്പോൾ തന്നെ ഒരു മെസ്സേജ്, ഹായ് ആയ പേര് ഞാൻ പറയത്തില്ല, വെറുതെ ഇതിനെ കുറിച്ചാണോ എന്ന് പറയുന്നത്, ഓക്കെ ഞാനൊരു തൽക്കാലം നമുക്ക് ദേവിക എന്ന് വിളിക്കാം. അപ്പൊ ഞാനും വിളിച്ചു ഹായ് ദേവിക എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. പിന്നെ എല്ലാ ദിവസങ്ങളിലും മെസ്സേജുകളായി. വെറുതെ മെസ്സേജുകളുടെ ഒക്കെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ കാണുന്നുണ്ട്, നമ്മള് നമ്മുടെ ടാലന്റ് എന്തൊക്കെയാണ് ഭയങ്കര, അങ്ങനെ നമ്മളെ നമ്മളുടെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജുകളാണ്. അങ്ങനെ കൂട്ടത്തിൽ ഒരു ദിവസം പറഞ്ഞു, ഞാൻ വിവാഹിതയാണ്, ഞാൻ ഇങ്ങനെ എന്റെ ഹസ്ബൻഡ് ദുബായിലാണ്, കല്യാണം കഴിച്ചിട്ട് 10 ദിവസത്തിന് ശേഷം പോയതാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു, അതൊന്നും വെച്ച് അത് ജോലിയുടെ സംബന്ധമായിട്ട് പോയതാണ്, 2 വർഷമായി, ഈ ഡിസംബറിൽ വരും എന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ഒരാളിലൂടെ പറഞ്ഞു, ഡിസംബറിൽ വരുമെങ്കിലും നമുക്കൊന്ന് കണ്ടാക്കൊള്ളാം. സ്വാഭാവികമായിട്ടും നമ്മളിലെ മനുഷ്യൻ നമുക്കൊന്ന് കണ്ടാക്കൊള്ളാം, ചേച്ചി എവിടെ വെച്ച് കാണാം, എറണാകുളത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞു. നമുക്കൊരു മീറ്റിംഗ് ആവാം, ഞാൻ ആ സ്റ്റേഡിയത്തിൽ ഉണ്ടാവില്ല, വാസങ്ങളിൽ സ്റ്റേഡിയത്തിൽ ഉണ്ടാവും, അയ്യോ സ്റ്റേഡിയത്തിൽ ഒന്നും വരാൻ പറ്റില്ല, എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ എനിക്ക് ചെറിയ മണം അടിച്ചു തുടങ്ങി, കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്നോട് പെൺകുട്ടി ഒരിക്കലും അങ്ങനെ ഒന്നും പെട്ടെന്ന് പറയില്ലല്ലോ അങ്ങനെ ഇങ്ങോട്ട്. എങ്കിലും ഞാൻ നമ്മൾ ഓക്കെ എന്താ ഇവിടെ വരെ പോകണമെന്നല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു, എനിക്ക് സംശയം പെണ്ണ് തന്നെയാണോ. അപ്പോ പെട്ടെന്ന് എനിക്ക് വീഡിയോ കോൾ വരികയാണ്. അപ്പൊ ഞാന് ഷൂട്ട് കഴിഞ്ഞ് എന്റെ മുടിയൊക്കെ നനച്ച അവസ്ഥയിലാണ്, കാരണം മറ്റേ ആ സിനിമയുടെ അതേ അറ്റൻഡൻസിലാണ് വന്നേക്കുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫോൺ അവരുടെ വീഡിയോ ഓപ്പൺ ആണ്, ആ വിളിച്ചാളുടെ വീഡിയോ പിന്നെ ക്ലോസ്ഡ് ആണ്, എന്റെ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തു, എനിക്ക് സംശയം എനിക്ക് ചോദ്യമില്ല, ഞാൻ കാണിച്ച് ഭഗവതി വീട്ടിൽ കട്ട് ചെയ്തു പോയി. വീണ്ടും ഇതാരത് ഞാൻ പറഞ്ഞ ഇങ്ങനെ ചോദിക്കുകയാണ്, അയ്യോ ഇത് ഇയാളല്ലല്ലോ ഞാനത് ഫോട്ടോയൊക്കെ കണ്ടത്, ഞമ്മള് ഇതെന്റെ ക്യാരക്ടറാണ്, ഞാനിപ്പോ ഒരു സിനിമ കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞു വിളിച്ചു. അല്പം കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു, വിളിക്കുന്ന മർമറിംഗ് ശബ്ദത്തിലാണ്, അതായത് നമ്മുടെ ഹലോ ഞാൻ നിങ്ങളുടെ ശബ്ദം ഇതാണോ, അതല്ല ഞാൻ വീട്ടിലാണ്, അങ്ങനെ വിളിച്ചോ ഭയങ്കര മർമറിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് രാത്രി സംസാരിക്കേണ്ട, പകരം സംസാരിച്ചാൽ അത് കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ പകരം വിളിച്ചോളൂ. അപ്പോഴത്തേക്ക് ലൈൻ മാറി തുടങ്ങി, നമുക്ക് പറയൂ പറയൂ പറയൂ, എന്തോ വേറെ എന്തോ പറയാൻ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോഴേ എനിക്ക് ലൈൻ പിടികിട്ടി, ഇതൊരു ഫേക്ക് ഐഡിയ ആണ്, ഇവരുദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് വീഡിയോയിൽ കൂടെ പ്രൊവോക്ക് ചെയ്യിച്ചുകൊണ്ട് എന്നെ ഒന്ന് ഒന്ന് മുതലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളില് അഭിഭാഷകനായതുകൊണ്ടാവും അല്ലെങ്കിൽ ആ പണി മണത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, അതിലെനിക്ക് താല്പര്യമില്ല, നമ്മൾ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല, ഒരു പരിചയമില്ലാത്തവർ തമ്മിൽ അങ്ങനെ ഞാൻ നിങ്ങളെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞാൻ എടുത്ത് ഞാൻ ഡ്രസ്സും കിട്ടുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എടുക്കത്തോലൂല്ല, എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനം അത്ര റെഡിയുള്ള കാര്യമല്ല, ഓക്കെ പിന്നെ അവ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്ത് പറഞ്ഞു, നിങ്ങൾ പകൽ നിങ്ങളുടെ ഒറിജിനൽ ശബ്ദത്തിൽ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ആളിന് മനസ്സിലായി ഇത് കേൾക്കുകയല്ല, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ്, ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ രസകരമായിട്ട് വീഴ്ത്തി അവരുടെ ദൃശ്യങ്ങൾ പകർത്തുന്ന ഫേക്ക് ഐഡികൾ, അതൊരു സെക്ഷൻ. രണ്ടാമത്തെ കാര്യമാണ് പപ്പൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് നമ്മുടെ വാളിലേക്ക് കടന്നു കയറിയിട്ട് നമ്മളെ വെറുതെ വന്നിട്ട് പൊത്താൻ നിൽക്കുന്ന കുറച്ചാണ്, ഒരു കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളിടുന്ന നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ഫേസ്ബുക്ക് എന്ന കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്ന നമ്മുടെ ആശയങ്ങളെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദിയാണ്,
നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടൊന്ന് കണക്ട് ചെയ്തിരിക്കാം,
അത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കൂടുതലും ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഐഡിയ നിൽക്കുന്നത് എന്റെ കൂടെ പഠിച്ചവര് പപ്പനെ പോലുള്ള ചാനൽ സുഹൃത്തുക്കൾ ഇവരൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് സംവദിക്കാൻ പറ്റിയ വേദിയാണ്.
പക്ഷെ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളിപ്പോ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോ പറയാം ഫേസ്ബുക്ക് ഉണ്ടാവണേന് മുമ്പ് ഫ്രണ്ട്സ് ആയ ആളുകളാണ് നമ്മളൊക്കെ.
അതെ 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 കറക്റ്റ് ആണ്.
ഇപ്പോഴും നമ്മളത് കൃത്യമായിട്ട് അതിന്റെ ഒരു ഒരു ഇതിൽ നമ്മൾ
പോകുന്നുണ്ടല്ലോ. ഓർക്കൂട്ടിന് മുമ്പേ, ഓൺലൈനിന് മുമ്പേ, അങ്ങനെ പറയേണ്ടി
വരും, ഓൺലൈനിന് മുമ്പേ. കറക്റ്റ് കറക്റ്റ്. തീർച്ചയായിട്ടും. അല്ല അത് വെച്ച് നോക്കുമ്പോ ഫേസ്ബുക്ക് ഒക്കെ എന്തെന്ന് ഞാൻ ഇപ്പൊ സംസാരിച്ചപ്പോ നമ്മുടെ സബ്ജക്റ്റ് അതല്ലെങ്കിലും ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഇതൊക്കെ കാര്യം ഇത് എത്രയോ ഫ്രണ്ട്സ് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാവാം, അല്ലെ അടുത്ത് നമ്മുടെ പരിചയത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവാം, ഇവരൊക്കെ ഇപ്പോഴും സൈലന്റ് ആണ് ഫേസ്ബുക്കിൽ. നമുക്കൊരു മെസ്സേജ് അയക്കാല്ല, ഫ്രണ്ട് ആണോ എന്ന് വെച്ചാലാണ് അല്ലേ.
അതെ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കൂടുതൽ ആൾക്കാരും ഈ ഒരു മാർക്കറ്റിംഗ് തരത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു വീട്ടിൽ 10 ചാനൽ വെച്ചിട്ടാണ്, യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുടെ വിചാരം ഇങ്ങനെ പ്രോഗ്രാമുകൾ ചെയ്ത് ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിമാണം വരും എന്നൊക്കെയാണ്
വിശ്വാസം. അല്ല ആക്ച്വലി നമ്മളിതൊക്കെ ചെയ്യണത് നമ്മുടെ ഒരു ക്രേസ് അല്ലേ.
അതെ അതെ അതാണ് അതാണ് കറക്റ്റ്. ഇപ്പൊ ഞാനിപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റികൾ എങ്ങനെ നമുക്ക് വേറെ ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ക്യാമറ കണ്ട കാര്യം നമുക്ക് അറിയാം, നമ്മുടെ ചിലപ്പോൾ ക്യാമറ ആരും നമ്മൾ പരാതി കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ മക്കളൊക്കെ ക്യാമറ അവർ എഡിറ്റിംഗ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് മൊബൈലിൽ.
VHS ആണല്ലോ, നമ്മളൊക്കെ വന്ന സമയത്ത് VHS ആണല്ലോ, അപ്പൊ അതിന്റേതായുള്ള ഒരു പ്രശ്നമല്ലോ.
VCR തന്നെ വേണം അത് കാണണമെങ്കിൽ.
തീർച്ചയായിട്ടും ഇപ്പൊ ഒന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും എല്ലാവരും ഡയറക്ടേഴ്സ് ആണ് ഇപ്പൊ.
അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയും പ്രകടിപ്പിക്കണമെന്നപ്പോൾ ഈ പറഞ്ഞ സ്കേഴ്സിറ്റി ഡിമാൻഡ്സ് എന്ന സാധനം നഷ്ടപ്പെട്ടു. ഇവിടെ സർവൈവൽ എന്ന് പറയുന്നത് ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ഇപ്പൊ ആൾക്കാർ കാണുകയുള്ളൂ.
തീർച്ചയായിട്ടും
അത് അമ്മാതിരി കണ്ടന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങളിൽ.
അല്ല, നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല കാര്യം, എത്ര ഒരു ഒരു ദിവസം വരുന്ന യൂട്യൂബിലൊക്കെ വരുന്ന നമുക്ക് കാണുന്ന ഷോർട്ട് ഫിലിംസ് ഒക്കെ നമ്മൾ പണ്ട് ദൂരദർശനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടെലിഫിലിംസ് ആണ്, ആഴ്ചകളിൽ വന്നുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇതൊക്കെ. ഇപ്പൊ എന്ത് കണ്ടന്റ് നമുക്ക് എന്ത് ടൈപ്പ് സബ്ജക്ട് വേണമെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം ഷോർട്ട് ഫിലിംസ് കാണാൻ നമുക്ക്.
ഒരുപാട് നല്ല ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഗ്ലിറ്റേഴ്സ് ആയി മാറുകയാണ്, ജസ്റ്റ് വന്ന് കത്തിപ്പോ നക്ഷത്രങ്ങളായി മാറുകയാണ്, സസ്റ്റൈനിങ് ഇല്ല, ഇവർക്കൊന്നും ഉണ്ടാവില്ല.
ശരിയാണ്.
ഇപ്പോ നമുക്കിപ്പോ സംവിധായകരായിക്കോട്ടെ, നടന്മാരായിക്കോട്ടെ, ഗായകരായിക്കോട്ടെ, ഇപ്പോഴത്തെ എത്ര ഗായകർ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഗായകർ പാട്ട് കേൾക്കുന്നില്ല, അവരുടെ പേര് എനിക്കറിയില്ല, എന്റെ അഹങ്കാരം എനിക്കറിയില്ല.
അതുകൊണ്ടാണ്
ചാനൽ അവതാരകരുടെ പേര് എനിക്കറിയില്ല മിക്ക ആൾക്കാരുടെ, കാരണം ഒരുപാട് ആൾക്കാർ വരുന്നു പോകുന്നു, ഇങ്ങനെ ചാനൽ പ്രോഗ്രാമുകൾ വന്നു പോകുന്നു. അത് നമ്മൾ ഫുൾ ടൈം, ഞാൻ ഇന്നേ വരെ ഒരു 10 വർഷത്തോളമായി ഞാൻ ഇന്നേ വരെ ഒരു ടെലിവിഷൻ പ്രോഗ്രാമും ഫുൾ കണ്ടിട്ടില്ല, കാണാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ ഞാനൊക്കെ ആലോചിക്കുകയാണ്, ഞാൻ വാൽക്കണ്ണാട് ചെയ്യുന്ന സമയത്ത് ഈ നെറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രോഗ്രാം 8 വരെ പൊട്ടിപ്പോയാലും.
തീർച്ചയായിട്ടും
1 മണിക്കൂറാണ് പരിപാടി, പക്ഷെ ആ 1 മണിക്കൂർ ആൾക്കാർ ഇരുന്ന് കാണുകയും കത്തയക്കുകയും അതിന്റെ കുഴപ്പങ്ങൾ കുറ്റങ്ങൾ കണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു.
പക്ഷെ ഇതിൽ വേറൊരു കാര്യം ഉണ്ട്, നമ്മള് അത് തിരിച്ചറിയാതെ പോരുത്. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ നമ്മളൊരാഴ്ച നമ്മൾ ഉണ്ടാക്കി നമ്മൾ യൂട്യൂബിലിടുന്നു, നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുകയാണ് അടുത്ത തവണ അതിലും മികച്ചൊരു സാധനം ചെയ്യണം എന്നുള്ളത്. അതാ പറഞ്ഞത്, അത് അത് ആ റെസ്പോൺസിബിലിറ്റി നല്ല സുഖമുള്ള സംഭവമാണ്. കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവിടെ.
അല്ല, അത് വളരെ കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ എനിക്കൊരു എന്റെ മനസ്സിലൊരു സിനിമയുടെ ആശയം തോന്നി, അല്ലെങ്കിൽ എനിക്കൊരു ഷോർട്ട് മൂവി ആയിട്ട് അത് ചെയ്യാൻ എന്റെ ഈ ക്യാമറ തന്നെ മതിയാകുന്നു. എന്റെ ടാലന്റ് ആണ് അത്, കൂടുതൽ ഡിജിറ്റൽ ക്വാളിറ്റി ഒന്നും വേണം നിർബന്ധമൊന്നുമില്ല. അതിന്റെ ഷോർട്സുകൾ എങ്ങനെ ഫ്രെയിം ചെയ്യണം, അത് എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ മ്യൂസിക് ഞാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ എനിക്ക് 1 മിനിറ്റ് ആയാലും 30 സെക്കൻഡ്സ് ഉണ്ടായാലും എനിക്ക് എന്റെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ
പറ്റും.
പപ്പൻ എന്ന് പറഞ്ഞ ഗായകന് പാട്ട് പാടിയിരുന്നു, ആ പപ്പന്റെ പാട്ട് നന്നായി ജനങ്ങൾ കാണും.
തീർച്ചയായിട്ടും
ഗുണങ്ങളാണ് കൂടുതൽ, ദോഷങ്ങൾ വളരെ കുറച്ചാണ്.
അതെ. അല്ല, ഇതില് വേറൊരു സംഭവം, നമ്മളിപ്പോ സോഷ്യൽ മീഡിയയുടെ റിലേറ്റ് ചെയ്ത സംഭവം പറയുമ്പോ, ജോയി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ അറിയുന്ന ആളാണ്. എനിക്കൊരാൾ റിക്വസ്റ്റ്, ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരാൾക്ക് അയക്കുമ്പോൾ, ഞാൻ ജോയിയുടെ ഫോളോ ചെയ്യുന്ന ആളെന്നുള്ള ലെവലിലാണ് ഞാനൊരാൾക്ക് അയക്കുക ഫ്രണ്ട്സ് റിക്വസ്റ്റ്. അപ്പൊ കാണുന്ന ആള് വിചാരിക്കും ഇവൻ ജോയിയുടെ ഫ്രണ്ട് ആണല്ലോ, അപ്പൊ അവൻ തിരക്കേടില്ലാത്ത വ്യക്തിയാണ് വെച്ച് ആക്സെപ്റ്റ് ചെയ്യും.
കൊറേയേറെ ആൾക്കാരത് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ജോയിന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഉള്ള ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചല്ലോ, അയാളെ അറിയുമോ? അപ്പൊ ഞാൻ ആരാണ്, അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, എന്റെ ഫ്രണ്ട് ലിസ്റ്റ് നോക്കരുത് നിങ്ങൾ, കാരണം ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് വരുന്ന റിക്വസ്റ്റുകളൊക്കെ അവർക്ക് എന്നെ അറിയാവുന്ന വിചാരിച്ചുകൊണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കരുത്, കാരണം നിങ്ങളൊരാളെ ആഡ് ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ നിങ്ങൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ ക്രെഡിബിലിറ്റി നോക്കണം. ഞാൻ ഒരു ഒരു ഐഡി വന്നു കഴിഞ്ഞാൽ അത് നോക്കുന്നത്, അയാളുടെ ഫുള്ള് ആ ഒരു ഫേസ്ബുക്കിന്റെ പേജ് എടുത്ത് നോക്കുന്നുണ്ട്, ആ ഒരു നമ്മുടെ ഒരു ഐഡി എടുത്ത് നോക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും ഇത് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത്. കാരണം വെച്ചാൽ ഒറിജിനൽ ആണെങ്കിൽ എങ്ങനെയൊക്കെയാലും ഇവരുമായി കൺവെർസേഷൻ ചെയ്തിട്ടുള്ള ഫോട്ടോസുകൾ ഉണ്ടാവും,
ആരേത് വന്നിരിക്കുന്നത് നമുക്ക് പരിചയമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിക്കുകയും മ്യൂച്വൽ ഫ്രണ്ടിൽ ആരെങ്കിലും ഒരാളെ വിളിച്ച് ചോദിക്കുക, ഇയാളെ നിങ്ങൾ അറിയുമെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ആ കേൾക്കുന്നുണ്ട്.
എസ്പെഷ്യലി ഇപ്പൊ സ്ത്രീകളും മാത്രമല്ല പുരുഷന്മാരും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം എനിക്ക് തന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ജർമ്മനിയിൽ നിന്നൊരു അവര് ഗസീക എന്ന് പറഞ്ഞ ഒരു ഒരു ചാറ്റിലേക്ക് എത്തി, അവര് പരിചയപ്പെട്ടു, ഭയങ്കര സംസാരമൊക്കെ ആയി. അവര് കേരളത്തെ കുറിച്ച് ചോദിക്കുന്നു, ഞാൻ കേരളത്തെ കുറിച്ച് പറയുന്നു, അപ്പൊ ഞാൻ ആരാണെന്ന് അവർക്ക് അറിയില്ലെന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വിക്കിപീഡിയയുടെ ഇതിട്ട് കൊടുത്തു. ഓ, അപ്പൊ അത് കണ്ട ശേഷം യു ആർ എൻ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കും, നിങ്ങൾ എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് ജനുവിനാന്ന് വിചാരിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ കോവിഡിനെ കുറിച്ച് സംസാരിക്കുന്നു, അപ്പൊ അവരുടെ നാട്ടിൽ കോവിഡ് കൂടുതലാണ്. അപ്പൊ എനിക്ക് ജനുവിറ്റി ഫീൽ ചെയ്തു, ഞാൻ വളരെ ഓപ്പൺ ആയി സംസാരിച്ചു തുടങ്ങി, എനിക്ക് നിങ്ങളെ നാട് ഇഷ്ടമാണ്, ഞങ്ങളുടെ പോളറിനെ കുറിച്ചുകൂടെ കളകയും അതൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ കോവിഡിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ കേരളത്തിൽ കോവിഡ് പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇപ്പൊ ഞാൻ ആർട്ടിസ്റ്റ് നിലയ്ക്ക് ഞങ്ങൾക്ക് പ്രശ്നമാണ് കാരണം പ്രോഗ്രാമൊന്നുമില്ല. അപ്പൊ ദെൻ ഹൗ ക്യാൻ ഐ ഹെൽപ് യു എന്ന് ചോദിച്ചു അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് ഹെൽപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല, നിങ്ങളുടെ പ്രയേഴ്സ് മതി എന്ന് പറയുന്നത് പിന്നെ ഇവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ അതാ എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല നമുക്ക് അങ്ങനെ പണത്തിന്റെ ആവശ്യമില്ല, അതെന്താ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് കാണുന്നില്ലേ, അതായത് നമ്മളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണോ അവർക്ക് പല പല രീതിയാണ്. കാര്യം മനസ്സിലായി, ഇത് ഹെൽപ്പിങ്ങിന് നെക്സ്റ്റ് അവർ പറയും നമ്മൾ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഹെൽപ്പിന്റെ ആവശ്യമില്ല, നിങ്ങളുടെ പ്രയേഴ്സ് മതി, പ്രയേഴ്സ് മതി, നിങ്ങൾ അങ്ങനെ അത് നിങ്ങൾ വല്ല സോ കൈൻഡ്നെസ് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവരെ അടുത്ത് വന്നിട്ട് എന്റെ ഒരു ആന്റി ഗോവയിലുണ്ട്, ഓക്കെ, അപ്പൊ ജോയ് ഒരു ചെറിയ ഹെൽപ്പ് എനിക്ക് ചെയ്യൂ, എന്താണ് അവർക്ക് കുറച്ച് മെഡിസിൻ അവിടെ എത്തിക്കണം, അപ്പോ അതിന്റെ മെഡിസിൻ അവർക്ക് പോളണ്ടിയിൽ നിന്ന് കാശ് അയക്കാൻ പറ്റില്ല, ഞാൻ കാശ് അയച്ചു കൊടുക്കണം, അപ്പൊ കാശ് എനിക്ക് അവർക്ക് ശമ്പളം കിട്ടുമ്പോൾ ഇട്ടുതരും. ഈ ടീമാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്നത്.
മനസ്സിലായി.
You know, I am a very poor personality. I am very poverty line. In between the poverty line, പറഞ്ഞു ഇവർക്ക് ഞാനിവരെ പണി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അതായത് എത്ര മനോഹരമായിട്ടാണ് നമ്മളെ പറ്റിക്കാൻ വന്നേക്കുന്നത് അറിയോ.
അല്ല, സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത ഇതാണ്, മിക്കവാറും ആളുകളൊക്കെ നമ്മള് ഒന്നുമില്ല സൂര്യയുടെ സിനിമാ നടൻ സൂര്യയുടെ ഫോട്ടോ ഇടും, അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ഫോട്ടോ ഇടും, അല്ലെങ്കിൽ ഐശ്വര്യ റായുടെ ഫോട്ടോ ഇടും, നമുക്കിത് അറിയില്ലല്ലോ ഇതാരാന്നൊന്നും.
ഞാൻ അത്തരത്തിലുള്ള നക്ഷത്രങ്ങൾ പൂക്കൾ അത്തരത്തിലുള്ള ഐഡിയ അപ്പൊ തന്നെ ഞാനത് ഇതെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി ആൾക്കാർ.
ഓ,
ഞാനൊരു കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ എന്റെ കഷ്ടകാലത്തിന് കഷ്ടകാലത്ത് ഞാൻ പറയുന്നില്ല, എന്റെ നല്ല കാലത്തിൽ ഞാൻ BRA ബ്രാ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് മൂവി അഭിനയിച്ചു, അത് ഭയങ്കര രസമുള്ള ഷോർട്ട് മൂവി ആയിരുന്നു. അതിനകത്തൊരു കുക്കോൾഡ് ഫെറ്റിഷോ എന്ന് പറഞ്ഞൊരു മാനസികാവസ്ഥയുള്ള ഒരു സൈക്കോ കപ്പിൾസിന്റെ കഥയാണ്, അതിലൊരു ഹോമോസെക്ഷുവാലിറ്റി ക്യാരക്ടറോടെയാണ് ഞാൻ അഭിനയിച്ചിരിക്കുകയാണെന്നുള്ളത് പലർക്കും അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെയൊക്കെ വിചാരം ഞാൻ ആ ടൈപ്പ് ഒരാളാണ്. ആദ്യം വന്ന് കണ്ടിന്യൂസ് നല്ലതാണ്, നിങ്ങളുടെ താടി നല്ലതാണ്, നിങ്ങളുടെ രോമം നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ലെവല് മറ്റേതാണ്. അപ്പൊ ഞാൻ പോകും, ഞാൻ അവരെ കുറ്റം പറയല്ല, അതൊരു മാനസികാവസ്ഥയാണ്, അവർ ഇഷ്ടമുള്ളവരുണ്ടാവും, അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് എനിക്കതിൽ താല്പര്യമില്ല, കാരണം ഞാനൊരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സെക്ഷൽ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഫേക്ക് കരിയറിൽ ഒരു ഒരുമാതിരിപ്പെട്ട കൂടുതൽ ആൾക്കാർ ഇത് തന്നെയാണ്. സ്ത്രീകളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പുരുഷന്മാരായ നമുക്കൊരു ചെറിയ താല്പര്യം ഉണ്ടാവും, അത് മുതലാക്കാത്ത ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞ കഥയിൽ നായകൻ അത് തന്നെയായിരിക്കും.
അപ്പൊ
അതുകൊണ്ട് ഇതിലുള്ള ഫേക്ക് ഐഡികളിൽ നിന്ന് നമുക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ബിവെയർ ആയിട്ടിരിക്കുക. നമ്മുടെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം ലോകത്തെ ഏറ്റവും അപകടകാരി കൂടിയാണ്. ജീവിതം കളയാനും ഇതുകൊണ്ട് പറ്റും എന്നുള്ളത് ഒരു രസമുള്ള കാര്യമാണ്. അപ്പൊ മനസ്സിലാക്കിയെടുത്തോ നമ്മുടെ ഈ ഒരു ചർച്ചയിൽ, അല്ലെങ്കിൽ പപ്പൻ ഈ പറഞ്ഞ ഫേസ്ബുക്കിലെ ഫേക്ക് ഐഡികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാവരും ഫേക്ക് അല്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ഫേക്ക് ആണ്.
അല്ല, നമ്മള് ചർച്ചയിൽ പറയുന്നത് ഞാൻ പോലും അറിയാത്ത എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് എന്നാണ്.
ഞാൻ പോലും അറിയാത്ത ശരിയാണോ എനിക്ക് അതും പറയണം. അങ്ങനെ ഒരു പരിചയവും ഇല്ലാതെ എന്നെ പരിചയപ്പെട്ട് നല്ല സുഹൃത്തുക്കളായ സുഹൃത്തുക്കളും ഉണ്ട്.
ഇപ്പൊ ജോയി ഒരു സെലിബ്രിറ്റിയാണ്, ജോയിയുടെ കെയർ ഓഫിൽ അവര് അവരുടെ വഴി കണ്ടെത്താൻ വേണ്ടിട്ട് ഫ്രണ്ട് ആവുന്നതാണ് ഇയാളുകളൊക്കെ.
അല്ല, അതും അങ്ങനെ അങ്ങനെ ആയിക്കൂടായില്ല,
ക്രെഡിബിലിറ്റി ഉണ്ടാവും. അതെ, അതാ പറഞ്ഞത്. അല്ലെങ്കിൽ എത്ര ഫ്രണ്ട്സ് നമുക്ക് ഇങ്ങനെ അറിയാത്തൊരു ഫ്രണ്ട് നമുക്ക് നമ്മളെ ഫോളോ ചെയ്യല് നമ്മളെ ഫ്രണ്ട് ആക്കിയിട്ട് അവര് എത്ര പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു മനുഷ്യനും മെസ്സേജ് അയച്ചിട്ടില്ല, ശരിയല്ലേ? അവർക്ക് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. ഇത് ഞാൻ ഇന്ന ആളുടെ ഫ്രണ്ട് ആണ്, കണ്ടു നോക്ക് എന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്ക്, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. ഇത് പറഞ്ഞു വരുമ്പോ ജോയി അവനെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ട് ആയ പോലെയാവും അവസ്ഥ. ഞാൻ പറഞ്ഞ കാര്യം അതാണ്. യെസ്, ഓക്കെ. അപ്പോ കാര്യങ്ങൾ ഗംഭീരമായിട്ട് അപ്പൊ ഇതില് ജോയി പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റ് ആണ്. കാര്യം നമ്മൾക്ക് വേണ്ടിയിട്ടല്ല അവര് നമ്മുടെ ഫ്രണ്ട് ആവുന്നത്, അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഫ്രണ്ട് ആവുന്നത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പലർക്കും ഇത് എന്ത് ചെയ്യണം എന്നറിയാത്ത ആൾക്കാരുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തരവാണ് ഈ ജോയി പറഞ്ഞത്. അതായത് നമ്മളൊന്ന് കൺഫേം ചെയ്യുക, എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പം പറഞ്ഞതുപോലെ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.